എന്നെ ഏറെ ബലപ്പെടുത്തിയ ഒരു ഗാനത്തിന്റെ വരികളെ ചില അറിയാവുന്ന എന്നോട് പാടുക. പാടിയിട്ട് വചനത്തിലേക്ക് നമുക്ക് കടക്കാം.
ദേഹം ക്ഷയിച്ചാലും സ്നേഹം കോഷിക്കും ലോകമെങ്ങും, കാണാൻ കൊതിക്കുന്ന മുഖം ഞാൻ കാന്താവേ കുന്നി വന്നിടണേ യേശുവേ രക്ഷക നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സും നാളല്ല നന്ദിയാ പാടിടും പാപക്കുഴിയിൽ ഞാൻ താ നേടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു പാടും സ്തുതികള യേശുവിനെ യേശുവേ രക്ഷക നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളല്ല നന്ദിയാ പാടിടും ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു തെല്ലും ഭയം വേണ്ട എൻ മകനേ എല്ലാ നാളും ഞാൻ കൂടെയുണ്ട് യേശുവേ രക്ഷക നിന്നെ ഞാൻ ദേഹം ക്ഷീണിച്ചാലും യേശുവേനിൻ സ്നേഹം കോഷിക്കും ലോകമെങ്ങും കാണാൻ കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ വന്നിടേ യേശുവേ രക്ഷക നിന്നെ സ്നേഹിക്കും ആയുസ്സിൻ നാളല്ല നന്ദിയാ പാടിടും.
പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യാനുഗ്രിക സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായ സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് യേശു കർത്താവിനെ രുചിച്ചറിയുവാൻ ഒരു വ്യക്തിയെ കൂടെ നേടിയാക്കിയതിനായിട്ട് സ്തോത്രം. ഏഴകളായ ഞങ്ങളും ഞങ്ങളുടെ ജീവൻ ഞങ്ങളിൽ നിന്ന് പോകുന്നതിന് മുമ്പായി നിന്റെ സ്നേഹം രുചിച്ചറിയാൻ തന്ന മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ്യ. കർത്താവെ, അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ചില വചനങ്ങളെ സാവധാനം ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുള്ളിയോടെ ബൈബിൾ പറയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഒരാൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, ഒരാൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നുള്ളതാണ് ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടൊരു കാര്യം. കഴിഞ്ഞ അനേക ദിവസങ്ങളായി കൂട്ടായ്മകളിലും മീറ്റിങ്ങുകളൊക്കെയും കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചില കൂട്ടായ്മകളൊക്കെ പാടിയതുപോലെ ആ ശാന്തതുറവും അടുത്തു, കാന്തനോട് ഏറ്റവും അടുത്തു. അധികമില്ല ഇനി യാത്ര, അധികമില്ല. അതുകൊണ്ട് ഈ അവസാന നാളുകളിൽ എൻ്റെ ഒരു ചിന്ത, നാം കാലത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം അറിയുന്നതോടൊപ്പം തന്നെ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ഒരു ഇന്റിമസിയിൽ നമ്മളായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുവിനെ നമുക്ക് പല നിലകളിൽ അറിയാം. യേശു നമ്മുടെ കർത്താവാണ്, യേശു നമ്മുടെ ഇടയനാണ്, മണവാളനാണ്, പ്രിയനാണ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാം. യേശു മടങ്ങി വരുന്നത്, യേശു രാജാവായിട്ടാണ് മടങ്ങി വരുന്നത്. ദ കിങ് ഈസ് കമ്മിങ്. രാജാവ് വരുന്നുണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ. ഹല്ലേലൂയ. ആ ഒരു സ്വർഗീയ പ്രത്യാശ നമ്മുടെ മനസ്സിനെ നമ്മൾ ഗ്രിപ്പ് ചെയ്യണം. യേശുവിനെ രാജാവെന്നുള്ള നിലയിൽ കൂടെ നാം തിരിച്ചറിയണമെന്ന് വചനം പറയുന്നു. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ യേശുവിനെ രാജാവായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. വെളിപാട് പുസ്തകത്തിൽ അനേക വചനങ്ങളിലും ദ കിങ് ഓഫ് കിങ്സ്, ദ ലോർഡ് ഓഫ് ലോർഡ്സ്, രാജാക്കന്മാരുടെ രാജാവ്, കർത്താദി കർത്താവ്. തുടക്കം തന്നെ യോഹന്നാൻ വെളിപാടിൽ പരിചയപ്പെടുന്ന ഭൂരാജാക്കന്മാർക്ക് അധിപതി. പുസ്തകം തുറപ്പാൻ ആരെയും കാണാതെ യോഹന്നാൻ കരയുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നത്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. എന്താണ് യഹൂദ ഗോത്രത്തിലെ സിംഹം? ദ കിങ്. ദാവീദിന്റെ വേരും വംശവും, കർത്താവ് രാജാവാണ്. യേശു ആദ്യം ഇവിടെ വന്നപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലൈന്റ് ഇതായിരുന്നു. ഇവൻ പറഞ്ഞു, ഞാൻ രാജാവാണ്. പീലാത്തോസ് യേശുവിന്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, ആർ യു ദ കിങ് ഓഫ് ദ ജൂസ്? കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, ഞാൻ രാജാവാ. യേശുവിനെ ക്രൂശിക്കാൻ നേരം തലമേൽ എഴുതി വെച്ച കുറ്റം എന്നറിയോ? ജീസസ് ഓഫ് നസറത്ത്, ദ കിങ് ഓഫ് ജൂസ്. അനേക ഭാഷക്കാരത് വായിച്ചു, യേശു യഹൂദന്മാരുടെ രാജാവ്. പക്ഷെ പ്രിയമുള്ളവരെ, യേശു യഹൂദന്മാരുടെ മാത്രമല്ല, ഇന്ന് അവൻ എന്റെയും രാജാവാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു വരുംതോറും നമ്മുടെ മനസ്സിൽ കിട്ടേണ്ട വെളിപ്പാട്. ഇതാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കമ്മിങ് കിങ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഗിവ് മി എ റെവലേഷൻ. നമ്മൾ യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അഞ്ചപ്പത്തെ അയ്യായിരങ്ങൾ കൊടുത്തു നിശ്ചയമായിട്ടും, കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കി. പക്ഷെ ഫിലിപ്പോസ് വിളിച്ചിട്ട് വന്ന നഥാനിയൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്റെ ചിന്ത, അവൻ ഫിലിപ്പോസ് പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെന്ന് പറഞ്ഞു. എവിടുന്ന ആള്? ആള് വരുന്ന നസറത്തിന്ന്. അവൻ വളരെ സിൻസിയർ. അവൻ ചോദിച്ചു, നസറത്തിന്ന് വല്ല നന്മയും? എനി ഗുഡ്? നസറത്ത്, ഗലീലയിലെ നസറത്ത്, അവിടെ നിന്ന് വല്ലതും വരുമോ? എന്തെങ്കിലും ഗുണമുള്ള കാര്യം നസറത്തിൽ നിന്ന് വരുമോ? ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കമന്ററി വീഡിയോ കണ്ടപ്പോ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. യേശുവിന്റെ അടുത്ത് ഈ നഥാനിയൽ ഇങ്ങനെ വരിക, നസറത്തിലെ ഒരു ടച്ചനായ മനുഷ്യൻ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നൊരു ഭാഗം അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവന്റെ മുഖമുണ്ടല്ലോ ഒരു പുഷ്പം പോലെ വിടരുക, കണ്ണൊക്കെ അങ്ങോട്ട്. നഥാനിയലിന്റെ അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു, റബി, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ എ കിങ്, നീ ദൈവപുത്രൻ. ഇസ്രായേലിന്റെ രാജാവ്. പ്രിയമുള്ളവരെ, ഈ ഒരു വെളിപ്പാട് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. ഈ ലോകത്തിൽ എത്ര ഭരണകർത്താക്കന്മാർ വന്നാലും എത്ര മാത്രം വലിയവർ വന്നാലും കർത്താവ് രാജാവാണെന്നുള്ളൊരു വെളിപ്പാട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാപിച്ചെടുക്കണം. അപ്പോഴാണ് വരുവാനിരിക്കുന്ന രാജാവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവാനിടയായിത്തീരുന്നു. ഇപ്പോഴുള്ളവർ, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകളിൽ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പാടുകൾ കൊടുത്തില്ല. കോരഹപുത്രന്മാർക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാട് ഭയങ്കരമാണ്. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാംസ് 42, നീർച്ചാലുകൾ തേടുന്ന മാൻപേട. സാംസ് 43, വിശുദ്ധ നിവാസത്തിലേക്ക് എന്നെ നടത്തണമെന്നുള്ള പ്രാർത്ഥന. സാംസ് 44, യു ആർ കിങ്, യു ആർ മൈ ലോർഡ്. സാംസ് 45, യു ആർ ദ പ്രിൻസ്. സാംസ് 46, 47, ഉത്തരത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യത്തെ പുകഴ്ത്തി പാടി 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 കോരഹപുത്രന്മാർ 84 സങ്കീർത്തനം എത്തിയപ്പോൾ അവർ പാടുക, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമായിരിക്കുന്നു, എന്റെ ദൈവം എന്റെ രാജാവുമേ. നിങ്ങൾ 84 തൊട്ട് താഴോട്ട് വായിക്കുക, 85, 86, 87, ആ താഴോട്ട് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കുക. യേശു രാജാവാണെന്നുള്ളതിന്റെ ആ ഒരു ഗ്ലോറി എത്ര മനോഹരമായിട്ട് അവർ വർണ്ണിച്ച് പാടിയിരിക്കുന്നത്, അത് ഭയങ്കര അതിശയകരമായിട്ട് തോന്നും. കോരഹപുത്രന്മാരുടെ പാട്ടിൽ ഒരു പാട്ട് മാത്രം നമുക്ക് ചില വചനങ്ങൾ, ഇറ്റ് ഇസ് എ ഒരു ധ്യാനമാണ്, ഡിവോഷനാണ്, നമുക്ക് അറിയാം. നമുക്ക് ചെറിയ ഇൻട്രക്ഷൻ ജഗദീശൻ പറഞ്ഞിരുന്നു എങ്കിലും 45 സങ്കീർത്തനം. ഇപ്പോഴുള്ള ഒരു 45 സങ്കീർത്തനം നിങ്ങൾ എവിടെയാ കേട്ടിരിക്കുന്നത്? നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, ഇപ്പോഴുള്ളവർ നിങ്ങൾ ചിന്തിക്കും, പ്രത്യേകിച്ചൊരു മരണത്തോടുള്ള ഒരു ബന്ധത്തിൽ അനേകരായിരിക്കുമ്പോൾ ഹൗ വി ക്യാൻ തിങ്ക് ഫോർ സാംസ് 45. പ്രിയമുള്ളവരെ, കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ആ വർണ്ണനകൾ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളതല്ല. അതിന്റെ ഹെഡിംഗിൽ എഴുതിയിരിക്കുകയാണ് സംഗീത പ്രമാണിക്ക് എന്ന് പറഞ്ഞാൽ, ഈ പാട്ട് എഴുതിയിട്ട് ഇത് കൊണ്ടുപോയി വീട്ടിൽ വെക്കരുത്, എവിടെ കൊടുക്കണം? കോയർ ഡയറക്ടർ, ഇംഗ്ലീഷിൽ കോയർ ഡയറക്ടറാ, കോയർ ഡയറക്ടർ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് എല്ലാവരും പാടണം. പിന്നെ സാരസരാഗത്തിൽ, സാരസരാഗത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഇൻട്രക്ഷൻ പറഞ്ഞേ ഉള്ളൂ, താമരപ്പൂ അല്ലെ ലില്ലി പുഷ്പത്തിന്റെ രാഗത്തിൽ എഴുതിയ പാട്ട്, കോരഹപുത്രന്മാരൊരു ധ്യാനം. അടുത്ത എന്താ? പ്രേമഗീതം. ഇറ്റ്സ് എ ലവ് സോങ്, ഇറ്റ്സ് എ ലവ് സോങ്. കോരഹപുത്രന്മാരൊരു പ്രേമഗീതം എഴുതി തന്റെ പ്രിയനെ, യേശുവിനെ കണ്ടിട്ടില്ല കേട്ടോ, പഴയ നിയമത്തിൽ ജീവിച്ചവനൊരു പ്രേമഗീതം എഴുതുക, കർത്താവാ. ഇനി നിങ്ങൾ കേട്ടിരുന്നോ, ഞാൻ പറഞ്ഞു പോവാം. പ്രേമഗീതം തുടങ്ങുന്ന ഇങ്ങനെയാണ്, എന്റെ ഹൃദയം, എന്റെ ഹൃദയം. പ്രേമഗീതങ്ങളെല്ലാം തുടങ്ങുന്ന അങ്ങനെയാ, മൈ ഹാർട്ട്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ ഹൃദയം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, മൈ ഹാർട്ട് ഈസ് ബോയിലിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം തിളച്ചു മറിയുക. ഇതിനകത്ത് ഇൻഡൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ. എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയുന്നു. ഹൃദയം നിറഞ്ഞു കവിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടങ്ങളിൽ ഒരുത്തിന് ഈ രാജസന്നിധി നിൽക്കുന്ന ഒരുത്തൊരു പാട്ട് എഴുതിയാൽ അവൻ ആദ്യം കൊണ്ടുപോയി പാടുന്ന എവിടാന്നറിയോ? അവൻ ആ കിങ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നച്ചാ പാട്ട് പാടുന്നു. രാജാവ് കേൾക്കാൻ വേണ്ടിയാണ് അവൻ പാടുന്നത്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ ഹൃദയത്തിൽ എന്താ കവിയുന്നേ? എന്താ നമ്മുടെ ഹൃദയത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നിറഞ്ഞ് കവിഞ്ഞത്? രണ്ട്, ഹൃദയം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായന്ത് സംസാരിക്കും. എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. അടുത്തത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എന്താകുന്നു എന്ന് പറഞ്ഞ് എന്താകുന്നു? എഴുത്തുകോൽ ആകുന്നു. വാട്ട് ഇസ് ദ മീനിങ്? ഈ ഹൃദയം കർത്താവിനെ ഒരാൾ കണ്ടു കഴിയുമ്പോൾ, കർത്താവ് രാജാവാണെന്ന് വെളിപ്പാട് കിട്ടി കഴിയുമ്പോൾ, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. എവിടോ കിടന്നതാ, വെളിക്കിടന്നതാ. ആ വെളിക്കിടന്നവനെ രാജാവ് പള്ളിയറകളിൽ കൊണ്ടുവന്നു, ഇന്നർ ചേംബേഴ്സിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. അടുത്തത്, അപ്പൊ ആ പ്രിയ പറയുകയാണ്, രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്റെ ജടാമാംസി സുഗന്ധം പുറപ്പെടും എന്ന് പറഞ്ഞാൽ രാജാവിന്റെ സന്നിധിയിൽ എന്താണെന്നറിയോ? സങ്കീർത്തനങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും പാട്ടുകളും ആരാധനകളും. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി സങ്കീർത്തനങ്ങളും സ്തുതികളും പാട്ടുകളും സ്തോത്രങ്ങളും ഇല്ലെങ്കിൽ there is something wrong. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നുള്ളേ ഉള്ളൂ. പുതിയ നിയമത്തിലെ വർഷിപ്പ് സെന്റർ പറയാമോ? എവിടെയാ പുതിയ നിയമത്തിലെ വർഷിപ്പ് സെന്റർ? എന്തോ ഹൃദയമാണ് വർഷിപ്പ് സെന്റർ. ടെൽ മീ ദ വർഷിപ്പ് ടൈം. സൺഡേ മോർണിംഗ് 10 to 12:30? നോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വർഷിപ്പ് സെന്റർ ഈ ആലയം, ഈ ഒരു കെട്ടിടവും നിങ്ങളുടെ വർഷിപ്പ് ടൈമിംഗ് 10 to 12:30 ആണെങ്കിൽ ഞാൻ പറയാം, യു ആർ അണ്ടർ ഓൾ കവനന്റ്. പക്ഷെ ഞാൻ പറയാം, വർഷിപ്പ് സെന്റർ ആരാന്നറിയോ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും വർഷിപ്പ് സെന്ററാ. വർഷിപ്പ് ടൈമിംഗ് എന്ന് പറയാവോ? എന്തോന്ന് കേട്ടില്ല. ഏത് സമയത്തും, രാത്രി ഉറങ്ങുമ്പോഴും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അവൻ എന്നെ വീഞ്ഞുവിട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. നമ്മൾ പറയുന്ന റീസൺ എന്നാണെന്നറിയോ? ബ്രദറെ, കൂട്ടുകാരെ, സഹോദര, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാ, പോരാട്ടമാ. ഞാൻ ആരെയും ഉയർത്താൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച കഴിഞ്ഞ ആളുകൾ ഏറ്റവും കൂടുതൽ പാട്ടുപാടിയ ആരുടെ പേര് ഞാൻ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പാട്ടുപാടിയതും ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടതും ആരാ? പേര് പറയണ്ട. നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് കൊണ്ട് എനിക്ക് പാട്ട് വരാത്ത അല്ല, നീതിയായി നടന്ന് നേർപറകയും പീഡനത്താലുള്ള കൈക്കൂലി വേണ്ടെന്ന് വെക്കുകയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീതിയായി നടന്ന് നേർപറകയും പീഡനത്താനുള്ള കൈക്കൂലി വേണം, ദോഷത്തെക്കുറിച്ച് കേൾക്കാതെ ചെവിവത്തുകയും രക്തപാതത്തെക്കുറിച്ച് കേൾക്കാതെ ചെവിവത്തുകയും ദോഷത്തെ കാണാതെ കാണാൻ കണ്ണടക്കുകയും ചെയ്യുന്നതിന് കൊടുക്കുന്ന പ്രതിഫലം എന്നറിയോ? നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ അവന്റെ പൂർണ്ണ സൗന്ദര്യത്തോട് ദർശിക്കും, വിശാലമായൊരു ദേശം നീ കാണും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവന് കൊടുക്കുന്ന പ്രതിഫലമാണ് നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ പൂർണ്ണ സൗന്ദര്യത്തോടെ ദർശിക്കും. പ്രിയമുള്ളവരെ, നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ പൂർണ്ണ സൗന്ദര്യത്തോടെ ദർശിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഈ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഇത് ക്രിസ്തുവിന്റെ വാഴ്ച ലോകത്തിൽ ആരംഭിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും. കഴിച്ചൊരു സഹോദരനോട് ചോദിച്ചപ്പോ എന്റെ ഹൃദയം ഉരുകിപ്പോയി. ഈ ചർച്ചയിൽ എത്ര പേര് ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നുണ്ട്? ആമേൻ. കം ലോർഡ് ജീസസ്. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. പേര് പറയത്തില്ല, എനിക്ക് ചിലരെ അറിയാം. അവർ ഹൃദയത്തിന്റെ ആഴത്തിൽ കണ്ണീരോടെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആമേൻ. കം ലോർഡ് ജീസസ്. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, മത്തായി എവിടെ കിടന്നോനാ? മത്തായി എവിടെ ആയിരുന്നു? റോഡിൽ ഇരിക്കുന്ന ആളുകളെ പിടിച്ചുപറിക്കുന്നവനായിരുന്നു മത്തായി. ചുങ്കക്കാരൻ മത്തായി. ചുങ്കക്കാരും പാപികളും ഒരേ കാറ്റഗറിയാ. പക്ഷെ ആരോ ഒരാള് ഭംഗ്യന്തരാണ് പറഞ്ഞിട്ടുണ്ട്, മത്തായി എല്ലാം വിട്ടുവെച്ച് പോയതെങ്കിലും അവിടുന്ന് പേന എടുത്തോണ്ട് പോന്നായിരുന്നു. ഹല്ലേലൂയ. മത്തായി എല്ലാം വിട്ടിട്ട് പോന്നെങ്കിലും അവന്റെ പോക്കറ്റിലെ പേന ഉണ്ടായിരുന്നു. എന്നറിയോ, അവന്റെ രാജാവിനെ അവൻ കണ്ടപ്പോൾ അവൻ എഴുതി വെച്ചു, മത്തായി എഴുതിയ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ കിങ്. തുടക്കം, യഹൂദന്മാരുടെ രാജാവിന്റെ ജനനം, ദ ബർത്ത് ഓഫ് എ കിങ്. അടുത്തത്, ദ ടെംപ്റ്റേഷൻ ഫേസ്ഡ് ബൈ ദ കിങ്. അടുത്തത്, ദ റൂൾസ് ഓഫ് ദ കിങ്ഡം. അവൻ എഴുതിയതാ, ആത്മാവിൽ എഴുതിയതാ. പിന്നെ അംബാസഡേഴ്സ്, ഇരണ്ട് ഇരണ്ടായിട്ട് ആക്കിയ അംബാസഡേഴ്സ് ഓഫ് ദ കിങ്. പിന്നെ നമുക്കറിയാം, മത്തായി 17, ദ ഗ്ലോറി ഓഫ് ദ കിങ് ട്രാൻസ്ഫിഗറേഷൻ. നമ്മൾ ആത്മാവിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. തുടർന്ന് വരുമ്പോൾ, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ദ കിങ്. അടുത്തത്, ദ റിസറക്ഷൻ ഓഫ് ദ കിങ്. അടുത്തത്, ദ പവർ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ മനോഹരമായ ഗീതം എഴുതിയിട്ടാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് പോയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മുടെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാണെന്ന് നാം ചിന്തിക്കുമ്പോൾ, തുടർന്ന് പ്രിയമുള്ളവരെ രണ്ടാം വാക്യത്തിൽ പറയുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനാണ്, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. നസ്രത്തിലെ പള്ളിയില് യേശപ്രവാചകന്റെ ചുരുളെടുത്ത് വായിച്ചപ്പോ എഴുതി വെച്ചിരിക്കുക, അവന്റെ വായിൽ നിന്ന് കേട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആളുകൾ അവനെ പോഴ്ത്തി. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാരെ വിടുന്നുണ്ട്, പട്ടാളക്കാരെ. അവര് പറഞ്ഞു, ഞങ്ങൾ അവനെ പിടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? അത്ഭുതമൊന്നുമല്ല, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ യേശുവിനെ കാണണം, യേശുവിന്റെ ഗ്ലോറി ഗ്ലോറി കാണണം നമ്മൾ. എങ്കിലേ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു രാജാവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പുതിയ നിയമം മുഴുവൻ വായിക്കുക, കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുക. ഒരു രാജാവ് ഒരു കല്യാണ സദ്യ ഒരുക്കി, ഒരു രാജാവ് തന്റെ ഭൃത്യന്മാരെ അയച്ചു. മുഴുവൻ രാജാവ് 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 മണവാളെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പിച്ചോ, ദ കിങ് ഈസ് കമ്മിങ്. രാജാവ് വരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് ലിറ്ററലി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും അവിടുന്ന് രാജാവായിട്ട്. അതുമാത്രമല്ല, നിത്യതയിൽ അവൻ രാജാദി രാജാവായി, കർത്താദി കർത്താവായി അവൻ സമസ്തത്തെയും ഭരിക്കും. അവനെ ആത്മാവിൽ കാണുന്നതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം. ഇനി താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അവിടെ പറയുന്നു, വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ് നിന്റെ മഹിമയും തന്നെ. കർത്താവിനെ കുറിച്ച് പറയാം, സത്യവും സൗമ്യതി നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കി നിനക്ക് ഭയങ്കര കാര്യങ്ങളെ ഉപദേശരുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശത്രുക്കളെ പരാജയപ്പെടും. നമ്മൾ ഇത് വായിക്കാം, നമ്മൾ വിചാരിക്കും എന്തുവാണ് ഇതിന്റെ അർത്ഥം. അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവ, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കും. നമ്മൾ വിചാരിക്കും എന്തുവാണിത്. വാട്ട് ഇസ് ദ മീനിങ്? കർത്താവ് ഭൂമി വന്ന എന്തിനാ, എന്തിനാ വന്നേ? പിശാചിനെ പരാജയപ്പെടുത്താനാ.
അവൻ വീരനായ കർത്താവായിട്ടാ വന്നേ. അതുകൊണ്ട് അവർ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവന്റെ പേരെന്താ? അത്ഭുതമന്ത്രി, വീരനാം ദൈവം, പറഞ്ഞാട്ടെ, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു അവൻ വിളിന്നവൻ വിളിക്കപ്പെടും. അവന്റെ രാജ്യത്വത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകത്തില്ല. പ്രവാചകന്മാര് പ്രവചിച്ചതാ. സക്രിയാവ് കണ്ടു, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് കയറി വരുന്ന കാണുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ റിയൽ ശക്തി വെളിപ്പെട്ട എവിടെ ഞാൻ പറയാം, എവിടെയെന്നറിയോ? കാൽവരി ക്രൂശില. അവന്റെ കൈകളും കാലുകളും ആണിയടിക്കപ്പെട്ട് ക്രൂശിൽ പരിഹാസ രൂപേണ രാജാവാണെന്നുള്ളതിനെ പറ്റി കളിയാക്കാൻ വേണ്ടി തലയും മുൾക്കിരീടും വെച്ച് അവിടെ ക്രൂശിച്ച് കിടക്കുമ്പം ഒരു കാര്യം സംഭവിച്ചു. കൊളോസിലേ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവിച്ചേ? വാഴ്ചകളെയും അധികാരങ്ങളെയും ഒന്ന് പറഞ്ഞാട്ടെ, എന്ത് വെപ്പിച്ചു? ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിന്മേൽ വെച്ച് ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം അല്ലെങ്കിൽ അന്ത്യം വരെയും മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ഏറ്റവും സ്വന്തമായിരുന്ന ഒരു സഹോദരി അവിടെ ഇന്ന് രാവിലെ മരണം വഴിയായി കടന്നുപോയപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ദൈവമക്കള് ഇത്ര പ്രത്യാശയോടിരിക്കുന്നതിന്റെ കാരണം സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഒരു കാര്യം നമുക്കറിയാം, വേർപാട് താൽക്കാലികമാണ്. നമ്മൾ യേശുവിനെ കാണും, പിരിഞ്ഞുപോയവരെയും കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അവനെ താനിരിക്കുമ്പോൾ പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇവിടെ നിങ്ങൾ കാണുക, ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ദൈവമേ നിന്റെ സിംഹാസനം എന്ന് എത്രനാളുള്ളതാ? ഒന്ന് ഉറപ്പിച്ച ഹൃദയത്തെ, എത്രനാളുണ്ട് ഒന്ന് പറഞ്ഞേ? എത്രനാളുണ്ട്? എന്നും എന്നേക്കുമുള്ളതാകുന്നു നിന്റെ കർത്താവിന്റെ സിംഹാസനം. ഒന്നും മറിച്ചിട ആരും പറ്റുകയല്ല. ഇവിടെ അഞ്ചു വർഷം കഴിയുമ്പം സിംഹാസനം മറിച്ച് അടുത്ത ആള് കയറിയിരിക്കുക, പിന്നെ കസേരയ്ക്ക് വേണ്ടി പിടിയാ. അവിടെ അതൊന്നുമില്ല. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാണ്. ഹല്ലേലൂയ. ദൈവമേ അടുത്തത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അടുത്ത റൈച്ചസ്നസ്. എസ്തേർ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ബൈബിൾ വായിച്ചവർക്കറിയാം. എസ്തേർ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവളുടെ മുഖം തെളിഞ്ഞപ്പോഴാണെന്നറിയോ? രാജാവ് തന്റെ നീതിയുള്ള ചെങ്കോൽ അവളുടെ നേരെ നീട്ടിയപ്പോഴാ എസ്തേറിന്റെ സകല വിഷമോ ഭാരവും എല്ലാം മാറി. അതുപോലെ രാജാതിരാജാവും വസ്തി എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടായിരുന്നു അവിടെ പോയി. 45 സങ്കരത്തിന്റെ ഗ്ലോറി എന്നാന്ന് പറയാം. ഒരു യഹൂദ രാജാവ് ജാതികളിൽ നിന്ന് ഒരു മണവാട്ടിയെ സ്വീകരിക്കുന്നതിന്റെ കഥയാണ് 45 സങ്കീർത്തനം. നമ്മുടെ കർത്താവ് ജാതികളിൽ നിന്നൊരു കൂട്ടത്തെ തനിക്കായിട്ടൊരു മണവാട്ടിയെ കറ ചുളുക്കം വാട്ടം എന്നിവയില്ലാതെ തനിക്ക് തന്നെ നിഷ്കളങ്കതയോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് പറയാം, ഈ 45 സങ്കീർത്തനം എന്റെ വിവാഹ ഗീതമാണ്. ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള മാരേജിൽ പാടുന്ന ഒരു സംഗീതം അത്രേ 45 സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. ഓ പിന്നെ പറയുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിലേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ആത്മീയ ജീവിതം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ ഒരു സിമ്പിൾ ടെസ്റ്റ് പറയാം. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ പാട്ടുസം ഉണ്ടോ? കൈവക്കണ്ട. പാട്ടുസം ഉണ്ടോ? ഇല്ല, തരാം. പ്രാർത്ഥന മീറ്റിങ്ങിന് പോകുമ്പോഴും ചർച്ചിൽ വരുമ്പോഴും വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പാട്ടുസം തുറക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല. എന്നാൽ ആരോരുമില്ലാതിരിക്കുമ്പോൾ പുതിയ പുതിയ ഗാനങ്ങളെ പഠിക്കുവാൻ, പുതിയ പുതിയ ഗാനങ്ങളെ പാടുവാൻ നിങ്ങളുടെ പാട്ടുപുസ്തകം തുറക്കുക, അല്ലെങ്കിൽ പാട്ടുപുസ്തകം അറിയാമെങ്കിൽ ഹൃദയം തുറക്കുകയും സംഗീതത്തോടെ ദൈവത്തെ ഒറ്റയ്ക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് കുഞ്ഞാടിന്റെ കാന്ത. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എസ്തറിന്റെ സ്ഥാനം നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. യഹൂദന്മാരെ ഒരുത്തം കൊല്ലാൻ പോകുന്നു, ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളും. പക്ഷേ രാജാവ്, രാജാവിന്റെ ചുമ്മാ ചെല്ലാൻ പറ്റത്തില്ല. രാജാവ് ചങ്കുല നീട്ടി. പ്രിയമുള്ളവര്, നമ്മള് ദോഷികളും മരിച്ചവരും. എഫേസ്യർ 2 നമ്മൾ പഠിക്കണം. എവിടെ കിടന്നവരാന്നറിയോ? പക്ഷെ എന്താണെന്നറിയോ? ദ എക്സീഡിംഗ് ഗ്രേസ് ഓഫ് ഗോഡ്സ്, അല്ലെങ്കിൽ എക്സീഡിംഗ് റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനെന്നറിയോ, ചില പറഞ്ഞു, ഞാന് പണ്ടൊരു പള്ളിയിലൊക്കെ പോകുമായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ വചനമൊക്കെ പഠിച്ചപ്പോ ഒരു ചർച്ചിൽ പോകുന്നു. അല്ല, ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ശക്തനായൊരു ഒരു ഏഞ്ചലിന്റെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചെടുത്തത്. ഹല്ലേലൂയ. ചിന്തിച്ചിട്ടുണ്ടോ? വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കീഴിൽ അവന്റെ അടിമയായിരുന്ന എന്നെ അവൻ തന്റെ ബലമുള്ള കൈ നീട്ടി അവനെ പരാജയപ്പെടുത്തി എന്നെ അവിടെ നിന്ന് രക്ഷിച്ചെടുത്തത്. അതിന് കൊടുത്ത വില കാൽവരി ക്രൂശിലെ പുണ്യാഗ രക്തം അത്രേ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഐ ആം സ്നാച്ച് ഫ്രം ദ ഫയർ. എന്നെ തീയിൽ നിന്ന് വലിച്ചെടുത്തത്. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അടുത്ത പറയാണ്, നീ നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചർച്ചിലുള്ളവരോട് ആളുകൾ ചോദിക്കാൻ ചോദ്യം ചെയ്ത, കുറനാളായില്ലേ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട്, എന്തുണ്ട്? ചോദിച്ചിട്ടുണ്ട്. കുറനാളായില്ലേ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട്, എന്തുണ്ട്? എന്തുണ്ട് മീൻസ് മനസ്സിലായ പറയണം. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തു ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പറഞ്ഞ എന്തുവാ? എന്തുവാണ് സന്തോഷം? മാത്രം സന്തോഷം കൊണ്ട് എന്തോന്നറിയോ? ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പൈസ കൊടുത്താൽ കിട്ടത്തില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചാലും കിട്ടുകയല്ല. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ സന്തോഷം, എന്നിട്ട് പറയാണ്, നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രിയനെ കുറിച്ചുള്ള വർണ്ണന അവിടെ തീരുക. അടുത്ത് പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നീ മറക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെ ആ സാഹചര്യങ്ങളിലൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും എല്ലാം ഞാൻ രാവിലെ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ഒരു ചോദ്യമാണ്, ആർ യു പ്രിപ്പയർഡ്? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്ന് കർത്താവിന്റെ വരവ്, അല്ല ദൈവം നമ്മെ വിളിക്കുന്നെങ്കിൽ പ്രത്യാശയോടെ പോകാൻ തക്കണം. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങണെ പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെ നിന്റെ പിതൃഭവനത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം, എസ്ആർ രാജയെ കുറിച്ച് ഞാൻ പറഞ്ഞു. പഴയ നിമിത്ത വേറൊരു കഥാപാത്രമുണ്ട്, റബേക്ക. എലിയാസർ എന്ന് വീട്ടിൽ ചെന്ന് പെർമിഷൻ ഒക്കെ കൊടുത്ത് അബ്രഹാം എന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒരു ആഗ്രഹം എന്തുമായിരുന്നു? 10 ദിവസം, കുറച്ച് 10 ദിവസം, ജസ്റ്റ് 10 ദിവസം കൂടെ. മോളല്ലേ, ഇവിടുത്തെ മോളല്ലേ, ഒരു 10 ദിവസം കൂടെ ഇവിടെ താമസിച്ചോട്ടോ കൊച്ചു. അപ്പൊ എലിയാസർ ധൃതി വെക്കുക. എലിയാസർ പറയുന്നത് പോവാറായി, കാരണം യജമാൻ അവിടെ നോക്കി നിൽക്കുക. യജമാനെ കൊണ്ട് കൈ കൊണ്ട് സത്യം ചെയ്യിച്ചൊക്കെ വന്നതാ. നിങ്ങൾ ആ ഭാഗം ചിന്തിക്കണം കേട്ടോ. ഇവിടൊക്കെ നമ്മളെ തന്നെ വേണം കാണാൻ, നമ്മളോട് ചോദിക്കുക. എന്നിട്ട് അവസാനം ഒരു തീരുമാനം എടുത്ത് കൺക്ലൂഷൻ എന്നറിയോ? ആങ്ങളെ അമ്മയും കൊണ്ട് എടുത്ത് തീരുമാനം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിക്കാം? പെങ്കൊച്ചിനോട് ചോദിക്കാം. നമ്മളോടാ ചോദിച്ചെങ്കിലോ? നമ്മൾ പറഞ്ഞ കർത്താവ്, ഒരു 10 ദിവസം അല്ല, അടുത്തൊരു 100 വർഷം കൂടെ വേണേലും ഞാൻ എന്ത് ചെയ്യുന്നോളാം, ഞാൻ കാത്തിരുന്നോളാം, എങ്കിലും ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവള് പറഞ്ഞത് അവക്കവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, അവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടോ അവിടെ പരിചാരികമാരോ ഒത്തിരി സെർവൻസ് ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, പാവം ഭയങ്കര ഗതികേടാ, വീട്ടിൽ ഭയങ്കര പ്രശ്നം, അതുകൊണ്ടന്നാ, എന്നാ ശരി കല്യാണം വന്നോ, അങ്ങനെ പോയേക്കാം. എല്ലാ സൗകര്യവും ഉണ്ട്, ഇഷ്ടം പോലെ സെർവൻസ് ഉണ്ട്, ഒന്നും രണ്ടും അല്ല, ദാസിമാരുണ്ട്. അവൾ പറഞ്ഞെന്നറിയോ, ഞാൻ എന്ത് ചെയ്യാ, ഞാൻ പോവാ, ഞാൻ പോവാ. നിങ്ങളെ ഭാഗവന്ന് ആത്മാവിൽ കാണണം. റബേക്ക എലയാസർ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ്സ്, ഓൾഡ് ടെസ്റ്റമെന്റാ, പുതിയത്തിൽ അതിന്റെ അർത്ഥങ്ങളുണ്ട് എല്ലാം അണിഞ്ഞിട്ട് അവള് പറയുക, ഞാൻ പോവാ. എവിടെ പോവാ? അവളുടെ കാന്തന്റെ അടുത്തോട്ട് പോവാ. ഇപ്പൊ ഈ നമ്മളെ ഭാഗം വായിക്കുമ്പോൾ, ജനസിസ് 24 വായിക്കുമ്പം, കുറെ ദൂരത്ത് എത്തുമ്പോ ഉണ്ടല്ലോ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരിക, അതാ രസം. ഒരാള് ഇവിടുന്ന് വീട് ഒട്ടകത്തേല് അല്ലെ ഒട്ടകത്തിന്റെ മുകളിൽ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരിക,
ആരാ?
കർത്താവിന്റെ ഒരു ഗ്ലോറി കണ്ടോണം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു ചെല്ലുമ്പം കർത്താവ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഇറങ്ങി വരിക, മേഘത്തേരില്ല വരും. ഈ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദിവസങ്ങളിൽ പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കണം. ചിന്തകൾ, എന്റെ ഹൃദയം, ഇതാ ശുഭവചനം എന്ന് പറയും. ഇതാ ശുഭവചനം, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്നിട്ട് എന്ത് ആലോചിക്കണം, ഈ ഇസഹാക്കിനെ കണ്ടപ്പോഴേ ഇവക്ക് മനസ്സിലായോ ഇല്ലയോ? നിങ്ങൾ എന്ത് തോന്നുന്നു, മനസ്സിലായോ ഇല്ലയോ? ചോദിക്കുന്നുണ്ട് രണ്ടാമത് ആരാന്ന്, അത് കൺഫർമേഷൻ ആണ് എന്റെ ചിന്ത. ഇസഹാക്കിനെ കണ്ടപ്പോഴേ ഇവക്ക് മനസ്സിലായി ഇതാണ്. എങ്ങനെ മനസ്സിലായി? ഇപ്പോഴാണ് ഫോട്ടോ അല്ലേ, നെറ്റ് വഴി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്കൈപ്പിൽ കൂടെ കാണുകയൊക്കെ ചെയ്യുക, അന്ന് വല്ലതും ഉണ്ടോ? എങ്ങനെ മനസ്സിലായി? നിങ്ങൾ കേട്ടോണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുക, ഈ യാത്രയിൽ എലയാസർ തന്റെ യജമാനന്റെ മകനായ ഇസഹാക്കിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടായിരുന്നത്. ഹല്ലേലൂയ. അവൻ എങ്ങനെ ഇരിക്കുന്നു? അവൻ സർവാംഗ സുന്ദരൻ, അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്, അവന്റെ പല്ല്, അവന്റെ തലമുടി, അവൻ എങ്ങനെയാണ്? വർണ്ണിച്ച് അവിടെ ചെന്നപ്പം ഇവക്ക് മനസ്സിലായി, ഇവനെ കണ്ടത് ഒട്ടപ്പുറത്തും താഴോട്ടിറങ്ങിയിട്ട് ഒന്നുകൂടെ ചോദിച്ചു, ആള് തന്നെയാണോ? അതെ, ആ ആള് തന്നെയാ. അവള് മൂടുപടം എടുത്ത് ആ മുഖം മൂടി. പ്രിയമുള്ളവരെ, വാട്ട് ഇസ് എ മീനിങ്? ഇതൊക്കെ എന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്? ഈ വിശ്വാസ യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. ആത്മാവും മണവാട്ടി ഒരു കാര്യം പറയത്തുള്ളൂ, വരിക. The spirit and the bride says, come, വരിക. എന്നിട്ട് പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നീ മറക്കുക. നമ്മൾ മറന്നിട്ടുണ്ടോ? എന്നിട്ട് പറയാണ്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അടുത്ത വാക്യം, അവൻ നിന്റെ നാഥനല്ലോ. ഈ വചനം ഞാൻ ഒന്ന് ഒരു മിനിറ്റ് എടുക്കുക. ഫോർ ഹീ ഈസ് ദൈ ലോർഡ് ആൻഡ് വർഷിപ്പ് ദൗ ഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവൻ നിന്റെ നാഥനല്ലോ, നീ എന്ത് ചെയ്യണം? നീ അവനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു നമസ്കാരം, അതല്ല. എന്താണ്? നീ അവനെ ആരാധിക്കണം. യു വർഷിപ്പ് ഹിം, നീ അവനെ ആരാധിക്കണം. എനിക്ക് ഒരു മിനിറ്റ് കൂടെ തരിക, ഞാൻ ചോദിക്കട്ടെ, വൈ ആർ എം ടി? നമ്മൾ എന്തുകൊണ്ടാ ഡൗൺ ആയിരിക്കുന്ന പറയാം. ഒന്ന്, യേശു രാജാവാണെന്നറിഞ്ഞ് ആത്മാവിൽ നാം അവനെ ആരാധിക്കുന്നില്ല. ദാറ്റ് ഇസ് എ റീസൺ. അത് രണ്ടര മണിക്കൂർ ഒരു പ്രോഗ്രാം അല്ലത്, ഇവിടെ പാടണം, സ്തുതിക്കണം, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ് പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. He has brought me to the banqueting house. Paul പറയുകയാണ്, ലോർഡ്, ഞാൻ പ്രേമപരവശയായിരിക്കാൻ മുന്തിരിയുടെ തന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ദൈവത്തെ ആരാധിക്കുക. സി, വളരെ ശ്രദ്ധിക്കണം, നമുക്ക് എത്ര പേർക്ക് അറിയാം ആത്മാവിൽ ആരാധിക്കാൻ? ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടും വാട്ട ആത്മാവിൽ ആരാധന. Worship it the Lord in the spirit and truth. ആരാധിക്കുന്നവർക്കറിയാം, ആത്മാവിൽ ആരാധിക്കുന്നവർ ഞാൻ പറയാം, നിങ്ങൾ ഡൗൺ ആയിരിക്കാൻ ഒരു കാരണം ഞാൻ പറയാം, ആത്മാവിൽ ആരാധന കുറഞ്ഞു പോയതാ. ഞാൻ ചോദിക്കട്ടെ, സകല സന്തോഷത്തിന്റെ ഉറവിടമാ ദൈവം, ആനന്ദത്തിന്റെ ഉറവിടമാ ദൈവം. ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ജോയ്. ആ ആനന്ദ സമുദ്രത്തിന്റെ, അതാ നമ്മൾ ആനന്ദമുണ്ട്. എനിക്ക് പാടിയത് ആനന്ദ സമുദ്രത്തിൽ ഇറങ്ങി ദൈവത്തെ ആരാധിച്ച ഒരാള് ഡൗൺ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ പറ്റൂ? വർഷിപ്പിക്കും. കൽപ്പനയാ. യോഹന്നാൻ 4:24, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. എന്നിട്ട് പറയുകയാണ് അന്തപുരത്തിലെ, അതിനു മുമ്പ് ഒരു പറയുന്നത്, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി എന്ത് ചെയ്യുന്നു? ഓഫീർ തങ്കം. എന്താ ഓഫീർ തങ്കം? പ്രിയമുള്ളവര്, യേശു രാജാവായെന്നുള്ളതിന്റെ ഒരു തെളിവാട്ടാണ് ജ്ഞാനികള് പൊന്ന് കാഴ്ചവെച്ചത്. ഈ പൊന്നിനെ കുറിച്ച് പത്രോസിന്റെ ലേഖനം പറയുന്നത്, അത് വിശ്വാസത്തിന്റെ പരിശോധന. പൊന്നുപോലെ പുറത്തു വരുന്ന ചില, നിങ്ങൾ പ്രാർത്ഥനയും പാട്ടും എന്ത്, ഈ കഷ്ടം മാറുന്നില്ലല്ലോ. അവരോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും, പക്ഷെ സത്യം ഇതാണ്, ഈ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ, തീച്ചുള്ളുകളുടെയും മധ്യത്തിൽ ദൈവം നമ്മെ ഒരു ഓഫിർ തങ്കം പോലെ ശുദ്ധീകരിക്കുക. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. രണ്ടാമത് ഓഫിർ തങ്കം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദിവ്യ സ്വഭാവം, അല്ലെ ഇംഗ്ലീഷിൽ ഡിവൈൻ നേച്ചർ. നിന്റെ രാജ്യം നിന്റെ വലതുഭാഗത്ത് ഓഫിർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ് സോർനിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ പ്രസാദം നേടും. ഒത്തിരി പേരെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഡോട്ടർ ക്യൂൻ, രാജകുമാരികൾ, പ്രിൻസസ്, നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുക. എത്ര മനോഹരമായിരിക്കുന്നു. സ്വർനിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച്, താഴോട്ട് വേഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കും. എന്നിട്ട് പറയുകയാണ് അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം എന്താണ്? അവിടെയും ഗോൾഡാണ്. ഈ ഗോൾഡ് പറയുന്നതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാവോ? നമ്മുടെ കയ്യിലും ഉള്ള ഗോൾഡൊന്നും അല്ല. ഗോൾഡ് സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ ഡിവിനിറ്റിയാ, ദൈവത്തിന്റെ ദൈവത്വത്തെ. അതുകൊണ്ടാണ് പറയുന്നത് നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശന്മാരാകും. അത് ഞാൻ പറഞ്ഞല്ലോ, രൂപാന്തരം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആദ്യ രൂപാന്തരം ആരംഭിക്കുന്ന റോമർ 12:2. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം. രണ്ടാമതൊരു പ്രോസസ് നടക്കുന്നത് 2 കൊരിന്ത്യർ 3:18. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഞാൻ ആവർത്തിക്കുകയാണത്. കർത്താവ് ആത്മാവാകുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രദീപിക്കുന്ന നാം എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ട്രാൻസ്ഫോർമേഷൻ. ഇതിന്റെ 3 ഭാഗമാണ് 1 കൊരിന്ത്യർ 15. എന്താണ്? കണ്ണിമിക്കുന്നതിൽ നാം രൂപാന്തരപ്പെട്ടു. വി വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന് പറയുന്നത് ഇത് രണ്ടും നടന്നതിന് ശേഷം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ ദിവസങ്ങളിൽ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യണം. നിങ്ങൾ അതിന്റെ 47 സങ്കീർത്തനത്തെ പിന്നീട് നിങ്ങൾ ധ്യാനിക്കുക. അത്യുന്നതനായ ദൈവം, 2 വാക്യം, ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. എന്നിട്ട് പറയുകയാണ് 6 വാക്യം, ദൈവത്തിന് സ്തുതി പാടുവിൻ എല്ലായിടത്തും. പ്രൈസ് ഗോഡ്, ദൈവത്തെ സ്തുതിക്കുവിൻ, ആരാധിക്കുവിൻ, നന്ദി പറയുവിൻ. പ്രൈസ് ഗെയിം വീണ്ടും വീണ്ടും എഴുതിയിരിക്കുക. എന്നിട്ട് ഉത്തരഗതിയായ സിയോന്റെ പർവ്വതം, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗതിയായ സിയോന്റെ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവസൃഷ്ടിയുടെയും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക സഹോദരങ്ങളെ. Are we prepared? കർത്താവിന്റെ വരവിന് വേണ്ടിയായിരിക്കാം, ഓർ നമ്മെ കർത്താവ് വിളിക്കുന്ന സമയം. എന്നാ വീടുണ്ടോ? നമുക്കറിയില്ല. ഈ ദിവസങ്ങളിൽ പ്രത്യാശ പുതുക്കുക. ഞാൻ ഒരു സങ്കീർത്തനം മാത്രം, ജസ്റ്റ് ഒത്തിരി വാക്യങ്ങളുടെ സങ്കീർത്തനങ്ങളിൽ, Psalms 2, Psalms 16, Psalms 8, 22, 23, പിന്നെ 24 അവസാനിക്കുന്ന വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുക, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിക്കുക. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്നിട്ട് പറയാണ് ആരാകുന്നു മഹത്വത്തിന്റെ രാജാവ്? ആരാണ്? സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരൻ. ഇനി വെളിപ്പാട് ദിവസം ആകുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് അങ്ങോട്ട് എത്തുന്നത്.
വെളിപാട് ദിവസത്തെ കർത്താവ് എങ്ങനെ ഇരിക്കുന്നത്? വെളിപാട് ദിവസത്തിൽ വെളിപാട് ദിവസം പഠിക്കുന്ന സൗകര്യങ്ങളുണ്ട്, എങ്ങനെ ഇരിക്കുന്നേ? കർത്താവ് അങ്ങോട്ട് വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ പാടി പോലെ ആ യോഹനാനൊക്കെ അലച്ചു കെട്ടി താഴെ പോയി. ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊൻനിൽവക്ക നടുവിൽ മാറത്ത പൊൻകച്ചയൊക്കെ കെട്ടി അങ്ങ് വന്നപ്പോ ഉണ്ടല്ലോ. യോഹന്നാൻ വിചാരിച്ചില്ല ആള് ഇത്രയും ഗ്ലോറീസ് ആണെന്ന്. യോഹന്നാൻ മരിച്ചവനെ പോലെ പിന്നെ അവനെ കൈപിടിച്ച് എഴുന്നേപ്പിക്കുമായിരുന്നു. പിന്നെ യോഹന്നാൻ ഇങ്ങനെ ദർശനങ്ങളെ കണ്ട് അവസാനം കർത്താവിനെ യോഹന്നാൻ ആകപ്പാടെ കണ്ടിരിക്കുന്നത്, കഴുതയുടെ പുറത്ത് വരുന്നതും വണ്ടിക്കൂലില്ലാതെ അല്ലെങ്കിൽ നടന്നും പിടിച്ചൊക്കെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ആണ്ട് യോഹന്നാൻ കാണുന്നു വെള്ളക്കുതിരമേലേറി ഒരാൾ വരുന്നു. ഹാലലൂയ്യ, കർത്താവ് കുതിരപ്പുറത്തൊന്നും കയറിയിട്ടില്ല ഭൂമിയിൽ വെച്ച്. യോഹന്നാൻ നോക്കുന്നുണ്ടല്ലോ, അവന്റെ തലയിൽ അനേക രാജമുടികൾ. ഹീസ് ദ കിങ് ഓഫ് കിങ്സ്, രാജമുടികൾ എഴുതിയിട്ടുള്ള നാമമുണ്ട്, ആർക്കും അറിയത്തെ. അവന്റെ പേര് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം എന്ന് പേർ പുറപ്പെടുന്നു. അവൻ വരുമ്പോണ്ടല്ലോ ആത്മാവിൽ കാണണം, വായിൽ നിന്ന് ഇരുവായത്തരയുള്ള വാള് പുറപ്പെടുക ജാതികളെ വെട്ടാൻ വേണ്ടി. യോഹന്നാൻ നോക്കി, എന്താ പേര്? ഉടുപ്പിമേലും കാലേലും എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്നറിയാവോ? ഒന്ന് പറഞ്ഞേ, കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്, രാജാതിരാജാവും കർത്താദി കർത്താവും എന്നൊരു പേര് അവന്റെ ഉടുപ്പിന്റെ മേലും തുടമേലും എഴുതിയിരിക്കുന്നു. പിന്നെ 21:22 ആ കാന്തയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവർ, നമ്മൾ ആത്മാവിൽ നമ്മളെ തന്നെ കാണണം. അന്തപുരത്തിലെ രാജകുമാരി നമ്മൾ ചിന്തിക്കരുത്. സഭയാണ് ശരിയാണ്, പക്ഷെ അസൻ ഇൻഡിവിജ്വൽ. ഞാൻ എന്റെ രാജാവായ കർത്താവിനെ, എന്റെ മണവാളനായ കർത്താവിന് വേണ്ടി എന്ന് പറയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്ത എന്ത് ചെയ്തിരിക്കുന്നു? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. എന്നിട്ട് പറയുകയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാട് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ആത്മാവിൽ കണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ നമ്മൾ സന്തോഷിക്കാൻ. നിങ്ങളോട് ഹൃദയത്തിന്റെ ആഴത്തിൽ പറയാം, ഈ കാണുന്നതെല്ലാം നശിച്ചു പോവും. ഈ കാണുന്നതെല്ലാം മായയാണ്. ഈ കാണുന്നതെല്ലാം നശിക്കാനുള്ളതാ, ഇല്ലാതെ പോകാനുള്ളതാ. പക്ഷേ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിയ കൂടാരമാകുന്ന ഞങ്ങളുടെ ഈ ഭൗമഭവൻ അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. ഈ പുതിയെരുശലേമിനെ വർണ്ണിക്കുന്നുണ്ട്. പുതിയെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ദൈവസേനയിൽ നിന്നിറങ്ങുന്നു. ഓ യോഹന്നാൻ എഴുതുക അതിന്റെ ഗ്ലോറി എഴുതുക. ദൈവ തേജസ്, ഗോഡ്സ് ഗ്ലോറി, ഗോഡ്സ് ഗ്ലോറി. ഞാൻ ചോദിക്കട്ടെ, യേശു നമുക്കാരാ? യേശു നമ്മുടെ രാജാവാണോ? ഇനിയും യേശു നമ്മുടെ രാജാ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു യേശു രാജാവാണ്, അവൻ സമ്പൂർണനാണ്, അവൻ രാജാതിരാജാവാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്തതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനൊക്കെയാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളും ഉള്ളൊരു നമ്മൾ പാവികൾ ഒന്നാമനാണെന്നൊരു ചിന്ത എപ്പോഴും നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഒരു ആത്മാവിലൊരു ചിന്തയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകും. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ച കാര്യങ്ങൾ പഠിച്ച് നിങ്ങളോട് പറഞ്ഞു. അപ്പം ഈ അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, അതാ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. നിങ്ങളെല്ലാവരും ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇന്റർനെറ്റൊക്കെ ഒത്തിരി അപകടമാണ്. എങ്കിലും ഞാൻ വീട്ടിലിരുന്നപ്പം ബ്രിട്ടനിലെ റോയൽ പാലസിൽ നടക്കുന്ന വെഡിങ് വീഡിയോ ഉണ്ട്, മനസ്സിലായോ? അതായത് ബ്രിട്ടനിലെ രാജാവിന്റെ മകള് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പെമ്പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ അവരുടെ വിവാഹ ശുശ്രൂഷകൾ മുഴുവൻ വീഡിയോ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടു. നമ്മുടെ ചിന്തയ്ക്കപ്പുറം, അതായത് കേവലം നശിച്ചു പോകുന്ന കൊട്ടാരം, ഭൂമിയിലെ കൊട്ടാരത്തിലെ അവിടുത്തെ രാജാവിന്റെ മകളുടെ കല്യാണം. ചിന്തിച്ചാ മതി, സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പറയാം. കൊണ്ടുവരുന്നത് ഒരു കിരീടമുണ്ട്, മുഴുവൻ വജ്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പിന്നെ ഒരു ഗൗൺ ഉണ്ട്, ആ ഗൗൺ ഇങ്ങനെ എനിക്ക് തോന്നിയത് ഇങ്ങനെ കിടക്കുക, അത് ആദ്യം എടുക്കാൻ തന്നെ രണ്ടു പേരുണ്ട്. ഇങ്ങനെ നടന്നു വരുമ്പോ രണ്ടു സൈഡിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ആർത്തുല്ലസിക്കുക, രാജ്ഞിയുടെ
അന്തപുരത്തിലെ രാജ്ഞി ഇറങ്ങി വരുന്നോണ്ട് ആളുകൾ അങ്ങ് സന്തോഷിക്കുക. കുറച്ചു കഴിയുമ്പോൾ ഒരു രഥം വരും, അനേക കുതിരകളെ പൂട്ടിയ രഥം. ഭൂമിയിലെ കാര്യം പറയുന്ന കേട്ടോ. ആ രഥത്തിൽ ഇവൾ കയറും, തൊട്ട് സൈഡിൽ പ്രിൻസ് വരും, പ്രിൻസും കയറിയിരിക്കും. പിന്നെ ഒരു പ്രൊസഷൻ ഉണ്ട്, രാജകീയ പ്രൊസഷൻ. അതിങ്ങനെ വന്നു 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 അവസാനം അന്തപുരത്തിൽ പ്രവേശിക്കുന്ന ഭാഗം സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ബക്കിംഗം പാലസിന് 775 മുറിയുണ്ടെന്നാ പറഞ്ഞത്, 775 റൂംസ്. അതിനകത്ത് ഏറ്റവും നല്ല മുറികളിലായിരിക്കും അവർ താമസിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചപ്പം ഞാൻ എൻ്റെ വൈഫ് ഷാബിയ ഉണ്ടായിരുന്നു, ഞാനോട് പറഞ്ഞു, നീ കണ്ടേ എത്ര ഗ്ലോറിയസ് ആയത്. അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനുമായ അറുക്കപ്പെട്ട കുഞ്ഞാടും അവന്റെ കാന്തയും എത്രയധികം തേജസ്സുള്ളവരായിരിക്കും. ഹല്ലേലൂയ. നീക്കം വരുന്നത് തേജസ്സുള്ളതാണെങ്കിൽ പ്രിയമുള്ളവരെ, നിലനിൽക്കുന്നത് ന്യായപ്രമാണത്തെ കുറിച്ച് പറയുകയാണ്, നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഈ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണം. പ്രിയമുള്ളവരെ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ കർത്താവിന്റെ ദിവ്യ സൗന്ദര്യത്തെ കാണുവാൻ. അതുകൊണ്ട് അഭിമുള്ളവരെ, കൈവിസയമണാൻ തോന്നുന്നു, എനിക്ക് പാടാനൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെ പാടിയുണ്ട്. അന്തപുരത്തിലെ രാജ്ഞി ചന്തമിഴും ശോഭയുള്ളോൾ, അന്തപുരത്തിലെ രാജ്ഞി ചന്തമിഴും ശോഭയുള്ളോൾ, എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാം. പറയാ, അന്തപുരത്തിലെ രാജ്ഞി ശോഭാപരിപൂർണയാകും, ശോഭാപരിപൂർണയാകും. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ എന്നെ നിങ്ങളെ ഒരുപോലെ ഉത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാ കവിയുന്നത്? നമ്മുടെ ഹൃദയം ആർക്കു വേണ്ടിയുള്ളതാ? നമ്മുടെ നാവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിർമ്മലമായ വചനങ്ങളാൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കട്ടെ കർത്താവെ, കത്തിക്കൊണ്ടിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. കർത്താവിനെ കാണാത്തൊരു ദിവസം പോലും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. പ്രശസ്ത പ്രസംഗനായ മാർട്ടിൻ ലോയ്ഡ് ജോൺസ് ഒരു മെസ്സേജ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഡിഡ് യു മീറ്റ് ഗോഡ്? നിങ്ങൾ ദൈവത്തെ കണ്ടോ? രണ്ട്, ഡിഡ് യു എക്സ്പീരിയൻസ് ഗോഡ്? വാട്ട് ഇസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്? ദൈവമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? മൂന്ന്, ഡിഡ് യു ടോക്ക് ടു ഹിം? നിങ്ങൾ അവനോട് കണ്ടിട്ട് സംസാരിച്ചു? ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ ചിന്തിച്ചു, ദൈവമേ എത്ര പേഴ്സണലായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. പ്രിയമുള്ള, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനോ ഒരു പിശാചിനോ ഒരു മരണത്തിനോ നമ്മളെ തൊടാനും കഴിയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കാരണം കർത്താവിന്റെ ഗ്ലോറി, കർത്താവ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹീസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. നിങ്ങൾ ആ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കണം, ഈ ലോകത്തുള്ള സകല മനുഷ്യരും വിറയ്ക്കുന്ന മരണത്തിന് മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? മരിച്ചുയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പക്ഷെ നമുക്കറിയാം, 2014 March 16 വിളിച്ചു പറയുന്നു, കർത്താവ് എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇനി മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. ഹല്ലേലൂയ. ഈ കർത്താവിനെ നിങ്ങൾ ധ്യാനിക്കുക. കർത്താവിനെ മാത്രം ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെ നോക്കരുത്, ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെ നിങ്ങൾ ആശ്രയിക്കരുത്. ലുക്ക് അൺടു ജീസസ് ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. കർത്താവിനെ തന്നെ നോക്കുക. മരണത്തിന്റെയും പാതാളത്തിന്റെയും കെട്ടുകളെ പൊട്ടിച്ച കർത്താവ് അവൻ ജയാളിയായിരിക്കുന്നു. അവനെ നമുക്ക് ആരാധിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.